مولايا صلي وسلم دائما ابدا على حبيبك خير الخلق كلهم
مولايا
والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه الطيبين الطاهرين. لك يا رسول الله في أعماقنا قمم من الإجلال والإكرام. يا سيد الأبرار حبك في دمي نهر على نهر الصبابة جاري. أما بعد، أدنيرايا أستاذ ماري سنهم جرنيا سبوتر ماري الله عز وجل أنوغره تال അനുഗ്രഹ കേന്ദ്രമായ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അപദാനങ്ങൾ ആലപിച്ചുകൊണ്ടും അനുസ്മരിച്ചുകൊണ്ടും നമ്മുടെ ഏഴാമത്തെ രാവിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹ വിശുദ്ധ അനുസ്മരണ പരാമർശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കൈമാറി സ്വഹാബത്തിലൂടെ ശേഷക്കാരിലൂടെ ഇന്ത്യയിലെ ഇസ്ലാമിക പണ്ഡിതന്മാരിൽ നിന്നും പ്രവാചക പ്രേമത്തെ പ്രമേയമാക്കിയ ആളുകളെ പരാമർശിക്കുവാനാണ് ഇന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെയും നമുക്കൊരു ജാമ്യം ആദ്യം ആവശ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ചവരെ രാജ്യവും ദേശവും ഭാഷയും ഏതൊക്കെ വേലിക്കെട്ടുകളെ കൊണ്ട് ചെറുതായി അന്വേഷണം നടത്തിയാലും അവിടെയെല്ലാം വിശാലമായ വൈജ്ഞാനിക മേഖലകളാണ് നമുക്ക് തുറന്നു കിട്ടുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുവാനും അനുസ്മരിക്കുവാനും മുസ്ലിം ലോകം തയ്യാറായതിന്റെ വൈപുല്യമാണ് ഇതെല്ലാം നമ്മെ പഠിപ്പിച്ചു തരുന്നത്. ഇന്ത്യയിലെ പ്രവാചക സ്നേഹികളെക്കുറിച്ച് പറയുമ്പോൾ ഒരാമുഖം അത്യാവശ്യമാണ്. രണ്ട് സ്വഭാവത്തിലുള്ള പ്രബോധനത്തിലൂടെയാണ് ഇന്ത്യയിലേക്ക് ഇസ്ലാം കടന്നു വരുന്നത്. മഹാന്മാരായ പണ്ഡിത കേസരികളിലൂടെയും ആത്മജ്ഞാനികളായ സൂഫി പ്രഭുക്കളിലൂടെയും രണ്ട് സ്വഭാവത്തിലുള്ള ഇസ്ലാമിക പ്രബോധനമാണ് ഇന്ത്യയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിലൂടെ കേരളത്തിലേക്ക് ഇസ്ലാമിന്റെ വെളിച്ചം കടന്നു വരുമ്പോൾ അതിന്റെ പരമ്പരയും ശൈലിയും ഇസ്ലാമിക കർമ്മശാസ്ത്ര വൈജ്ഞാനിക ഗ്രന്ഥങ്ങളുടെ രചയിതാക്കളിലൂടെയും പള്ളി ദർസുകളിലൂടെയും വ്യവസ്ഥാപിത വൈജ്ഞാനിക മേഖലകളിലൂടെയുമാണ് വിശുദ്ധമായ ഇസ്ലാം കേരളത്തിലേക്കും കർണാടകത്തിലേക്കും ഒക്കെ എത്തിച്ചേർന്നത്. എന്നാൽ ഉത്തരേന്ത്യയുടെ സ്വഭാവം അങ്ങനെയല്ല. നമ്മുടെ നാട്ടുകാർ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹുവിലൂടെയും ബഹുമാനപ്പെട്ട ഇമാം റംലി റളിയല്ലാഹു അൻഹുവിലൂടെയും ഒക്കെ വൈജ്ഞാനിക പാരമ്പര്യത്തിലൂടെ പരിശ്രമസ്ഥരായ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കും അവിടുത്തെ വൈജ്ഞാനിക ശാഖകളിലേക്കും ചെന്നടുക്കുമ്പോൾ ഉത്തരേന്ത്യയുടെ സ്വഭാവം തീർത്തും വിഭിന്നമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ ആത്മജ്ഞാനത്തിന്റെ അങ്ങേയറ്റത്തെ അധ്യായങ്ങളെ സ്വീകരിച്ചെടുത്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അതോടൊപ്പം തന്നെ വ്യവസ്ഥാപിതമായ ഹദീസ് വിജ്ഞാനത്തെയും സ്വീകരിച്ചെടുത്ത മഹാൻ രണ്ട് വൈജ്ഞാനിക മേഖലകളുടെയും അധ്യക്ഷനായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് രണ്ട് വൈജ്ഞാനിക മേഖലകളും രണ്ട് വഴിയായി തിരിഞ്ഞ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീം ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു തുടങ്ങിയ ആളുകളിലൂടെ ആത്മീയ വികാരങ്ങളെയും ആത്മീയ സാന്നിധ്യങ്ങളെയും ഒരു പ്രബോധന മേഖലയാക്കി രൂപപ്പെടുത്തി വന്ന വലിയൊരു ചരിത്രമാണ് ബഗ്ദാദിലൂടെ ബഹുമാനപ്പെട്ട ഇമാം ജീലാനി തങ്ങളിലൂടെ ഉള്ള ഒരു മേഖലയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതേസമയത്ത് ബഹുമാനപ്പെട്ട നബി ഇമാം റളിയല്ലാഹു അൻഹുവിലൂടെ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇബ്നു ഹദിൽ ഹൈസമി റളിയല്ലാഹു അൻഹുവിലൂടെ കടന്നു വന്ന മറ്റൊരു മേഖല വൈജ്ഞാനിക ചർച്ചകളുടെയും അതുപോലെ തന്നെ മസായിലുകളുടെയും മേഖലയിലാണ് കേന്ദ്രീകരിച്ചത്. ഉത്തരേന്ത്യയിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന്റെ പ്രൗഢമായ അധ്യായം ചേർത്തുവച്ചത് ബഹുമാനപ്പെട്ട ഹാജ മൊയിനുദ്ദീൻ ചിസ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരായിരുന്നു. അവിടുത്തെ ശൈലി മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റേതായിരുന്നില്ല. ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ഖുർആനിക വ്യാഖ്യാനങ്ങളുടെയും ഹദീസ് ശകലങ്ങളുടെയും അടിസ്ഥാന തലത്തിൽ നിന്നുള്ള പരിജ്ഞാനത്തെ നമ്മുടെ സമൂഹത്തിലേക്ക് സന്നിവേശിപ്പിക്കുകയും പ്രാചീനകാല ഇസ്ലാമിക രചനകൾക്ക് പോലും സാക്ഷ്യം വഹിക്കാൻ യമനിനും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിനുമെല്ലാം നിയോഗം ലഭിക്കുന്ന ഒരു മേഖലയായിരുന്നു ബഹുമാനപ്പെട്ടവർ കൈകാര്യം ചെയ്തത്. എന്നാൽ
ഫരീദുദ്ദീൻ അത്താർ റളിയല്ലാഹു അൻഹുവിന്റെയും ജലാലുദ്ദീൻ റൂമിയുടെയും പോലെയുള്ള ആത്മീയ ചിന്തകളുടെയും ആത്മീയ സാന്നിധ്യങ്ങളുടെയും തലത്തിലൂടെയാണ് ഉത്തരേന്ത്യയിൽ പരിശുദ്ധമായ ഇസ്ലാം കടന്നുവന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ശകലങ്ങളെ കൂടുതലൊന്നും അറിയാതെ ഇരിക്കുന്ന ഉത്തരേന്ത്യയിലെ ആളുകൾ ഒരുപക്ഷെ നൂറുൽ മുഹമ്മദിയെ കുറിച്ച് സംസാരിക്കും, ഒരുപക്ഷെ ഹഖീഖത്തുൽ മുഹമ്മദിയെ കുറിച്ച് സംസാരിക്കും, ഒരുപക്ഷെ അവ്വലുമാ ഖലഖല്ലാഹു നൂരി എന്ന ഹദീസ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ദക്ഷിണേന്ത്യയേക്കാൾ ഉത്തരേന്ത്യയിലായിരിക്കും. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഫറായിലിന്റെയും അതുപോലെ തന്നെ വൈജ്ഞാനിക ചർച്ചകളുടെയും മസായിലുകളുടെയും ഏറ്റവും കൂടുതൽ ഗവേഷണ നിരീക്ഷണ പര്യവേക്ഷണങ്ങൾ നടന്നത് നമ്മുടെ കേരളത്തിലായിരിക്കും. ഈ രണ്ട് സ്വഭാവ മേഖലകളെയും തിരിച്ചു നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിലൂടെ, ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹുവിലൂടെ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയ പരിശുദ്ധമായ താവഴി നമുക്ക് സമ്മാനിച്ചതും ബഹുമാനപ്പെട്ട ഖാജാ മൊയ്നുദ്ദീൻ ചിസ്തി അൽ-അജ്മീരി സഞ്ചരി റളിയല്ലാഹു അൻഹു നമ്മുടെ കയ്യിലേക്ക് സമ്മാനിച്ചതിന്റെയും ജംഗ്ഷൻ എവിടെയാണ് എന്ന് ചോദിച്ചാൽ മുഹബ്ബത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. കാരണം ബാബ ഫരീദുദ്ദീൻ അത്താർ റളിയല്ലാഹു അൻഹുവിന്റെ മൻതിഖുത്തൈർ എന്ന 6200 ശിഷ്ടം വരികളുള്ള കാവ്യ തല്ലജത്തിന്റെ ആമുഖത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചും മഹാന്മാരായ സ്വഹാബാ കിറാമിനെ കുറിച്ചും അതുപോലെ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തത സഹചാരികളായിരുന്ന പ്രത്യേകക്കാരെ കുറിച്ചും എല്ലാം ഒരാമുഖം സമ്മാനിച്ചിട്ട് കടന്നു പോകുന്നത് ഓരോ പക്ഷികളുടെയും സ്വഭാവത്തിലൂടെ ഓരോ പക്ഷികളുടെയും മന്ദരത്തിലൂടെ ആത്മജ്ഞാനത്തിന്റെ മേഖലകളെയാണ് ബഹുമാനപ്പെട്ട ഫരീദുദ്ദീനിൽ അത്താർ റളിയല്ലാഹു അൻഹു നമുക്ക് സമ്മാനിച്ചത്. അങ്ങനെ ബഹുമാനപ്പെട്ട ഫരീദുദ്ദീൻ റളിയല്ലാഹു അൻഹു നൽകിയ ആ വൈജ്ഞാനിക സാഗരത്തിൽ നിന്ന് ഒരുപക്ഷേ നമ്മുടെ കേരളത്തിൽ ലഭിക്കപ്പെട്ടതുപോലെ ഇസ്ലാം കാര്യത്തിന്റെയും ഈമാൻ കാര്യത്തിന്റെയും നിസ്കാരത്തിന്റെ പറമ്പുകളുടെയും അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ ചെറുത്തുകളുടെയും ഒക്കെ കാവ്യ രൂപീകരണത്തിൽ നിന്നും വിഭിന്നമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറുൽ മുഹമ്മദിയുടെ തലങ്ങളാണ് ബഹുമാനപ്പെട്ട ഫരീദുദ്ദീൻ അത്താർ റളിയല്ലാഹു അൻഹു അവിടുന്ന് സമ്മാനിച്ചത്. ഇന്നത് റഫർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത് ബഹുമാനപ്പെട്ട ഫരീദുദ്ദീൻ അത്താർ റളിയല്ലാഹു അൻഹുവിന്റെ മൻതിഖുത്തൈർ മാത്രം ഇന്നെന്ന് പറഞ്ഞാലോ അത്രയ്ക്കും മനോഹരമാണ് ബഹുമാനപ്പെട്ടവരുടെ കവിത. അടിസ്ഥാനപരമായി പേർഷ്യനിലാണെങ്കിലും അത് ലോകത്തുള്ള എല്ലാ ഭാഷകളിലേക്കും അവിടുന്ന് ചർച്ച ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ പരിഭാഷപ്പെടുത്തപ്പെടുകയും ചെയ്തിട്ടുള്ള മഹത്തായ ബഹുമാനപ്പെട്ടവരുടെ മൻതിഖുത്തൈറിന്റെ ഒന്ന് രണ്ട് വരികൾ നമുക്ക് ആമുഖമായി ഈ വിഷയത്തിലേക്ക് ചേർത്തു വെക്കാം. കാരണം അതിലൂടെ ബഹുമാനപ്പെട്ട ഖാജാ മൊയ്നുദ്ദീൻ തങ്ങളും ബഖ്തിയാർ അൽ-കാക്കി ദഹ്ലവി റളിയല്ലാഹു അൻഹും നിസാമുദ്ദീൻ ഔലിയായും തുടങ്ങിയുള്ള മഹാന്മാർ ഉത്തരേന്ത്യയിൽ കാണിച്ചു തന്ന ആത്മീയ മാർഗത്തിന്റെ പ്രവാചക സങ്കല്പം എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് വലിയൊരു മാർഗമായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെ വീക്ഷിക്കണമെന്നും എങ്ങനെ സമീപിക്കണമെന്നും മറ്റൊരു തലത്തിലൂടെ അവതരിപ്പിക്കുകയാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന മുൻഗാമികളായ ആളുകൾ നിർവഹിച്ചത്. രണ്ടിലേക്കും വിശാലമായി കിടക്കാൻ നമുക്ക് കഴിയില്ല. എന്നാൽ ബാബ ഫരീദുദ്ദീൻ അത്താർ റളിയല്ലാഹു അൻഹുവിന്റെ പേർഷ്യൻ സ്ക്രിപ്റ്റുകൾ വായിക്കാൻ എനിക്ക് ആ ഭാഷ അറിയില്ല. അതിനെ മലയാളത്തിലേക്കും ഉറുദുവിലേക്കും ബഹുമാനപ്പെട്ട മസ്നവി അവിടുന്ന് പരിഭാഷപ്പെടുത്തിയതുപോലെ ഉത്തരേന്ത്യയിൽ പോയി ഞാൻ മസ്നവി എന്ന് മാത്രം പറഞ്ഞാൽ അവിടെയുള്ള പണ്ഡിതന്മാർ കുറ്റപ്പെടുത്തും. കാരണം അവർ മസ്നവി ശരീഫ് എന്നേ പറയൂ. അത്രയ്ക്കും ആത്മീയമായും അത്രയ്ക്കും ഇസ്ലാമികമായും പരിഗണിക്കപ്പെടുന്ന ഗ്രന്ഥമാണ് ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ റൂമിയുടെ മസ്നവി. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പേർഷ്യൻ കാവ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ മസ്നവി എന്ന് മാത്രമേ നമുക്ക് മറുപടി പറയാനുണ്ടാവുകയുള്ളൂ. അതിലേക്ക് തൽക്കാലം ഞാൻ പോകുന്നില്ല. ഫരീദുദ്ദീൻ അത്താർ റളിയല്ലാഹു അൻഹുവിന്റെ മൻതിഖുത്തൈർ കൂടുതലൊന്നും മലയാളത്തിലേക്ക് ചർച്ചയ്ക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ബഹുമാനപ്പെട്ടവരുടെ മഹനീയമായ ആത്മീയ കാവ്യത്തിന്റെ ആമുഖത്തിൽ അഷ്റഫുൽ വറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്താനും അവിടുത്തെ ആത്മീയമായ തലങ്ങളെ ഉപാസിച്ചുകൊണ്ട് പ്രകാശിപ്പിക്കുവാനും ഉപയോഗിച്ച ആംഗലേയ വരികൾ താൽക്കാലികമായി ചിലത് ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ചരിത്ര പുരുഷനിൽ നിന്നും ഒരു മതത്തിന്റെ പ്രബോധകനിൽ നിന്നും ഒരു പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനെന്ന വിശദീകരണത്തിൽ നിന്നും എല്ലാം വിഭിന്നമായി ആത്മീയമായ ഒരു അനുഭവവും ഹൃദയത്തിന്റെ വികാരവും മനസ്സിന്റെ അടിത്തട്ടിനോട് ലയിച്ചു കിടക്കുന്ന ഒരു പ്രത്യേകമായ ഒരു സത്തയുമായിട്ടാണ് ബഹുമാനപ്പെട്ടവർ നമ്മളെ ഓർമ്മപ്പെടുത്തി തരുന്നത്. മാസ്റ്റർ ഓഫ് ദി വേൾഡ് ആൻഡ് ദി ഫെയ്ത്ത്, ട്രഷറി ഓഫ് ദി ഫെയ്ത്ത്ഫുൾനെസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫരീദുദ്ദീൻ ആത്താർ അവിടുത്തെ ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ലോകത്തിന്റെ മുഴുവനും നേതാവായ ഈ ഓരോ വരികളുടെയും അടിയിലേക്ക് പരിശോധിച്ചു നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ സഹാബാക്കളോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹ് ചെയ്യുവാനും പ്രകീർത്തിക്കുവാനും പരിചയപ്പെടുത്തുവാനും ഉപയോഗിച്ച വരികളും ഹദീസുകളും അസറുകളും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അത്രയും ഗഹനമായി കടന്നുപോകാൻ വിശാലമായി നമുക്ക് സമയമില്ല. മാസ്ക് ഓഫ് ദി വേൾഡ് ആൻഡ് ദി ഫെയ്ത്ത് ട്രഷറി ഓഫ് ഫെയ്ത്ത്ഫുൾനെസ്, അവിടുന്ന് ലോകത്തിന്റെ മുഴുവനും നേതാവായ പ്രപഞ്ചത്തിന്റെ മുഴുവനും സാരഥ്യമായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനെ വ്യാഖ്യാനിച്ച ആത്മജ്ഞാനികൾ ഇവിടെ കൊടുത്ത ഒരു വാചകം യാസീൻ വൽ ഖുർആനിൽ ഹകീം, യാ ഇൻസാൻ എന്നും അല്ലയോ യാസീനായ നബിയെ എന്നും ആ സൂക്തത്തിന്റെ വ്യാഖ്യാനങ്ങൾ ഇമാമുകൾ കൊടുത്തിട്ടുണ്ട്. അതിന് രണ്ടിനെയും ഒരുമിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിറുകൾ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞാൽ അത് മനുഷ്യത്വത്തോടുള്ള ഉപദേശമാണ്. മാനവീക ലോകത്തോടുള്ള ആധികാരികമായ ഉപദേശം പറയാൻ മാനവീക ലോകത്തിന്റെ പ്രതിനിധിയും അതിന്റെ അധ്യക്ഷരുമായ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിളിച്ചിട്ട് പറയുന്നു, അല്ലയോ യാസീനായ നബിയേ. അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള മറ്റൊരർത്ഥമാണ്, അല്ലയോ മാനവീക കുലമേ, നിങ്ങൾക്ക് വേണ്ടി ഇതാ പ്രഖ്യാപിക്കുന്നു. ഇതിനെ ഉപജീവിച്ചുകൊണ്ടാണ് മാസ്റ്റർ ഓഫ് ദി വേൾഡ് ലോകത്തിന്റെ മുഴുവനും നേതാവായ അധ്യാപകരായ മാർഗദർശകരായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നു. ട്രഷറി ഓഫ് ഫെയ്ത്ത്ഫുൾനെസ്, അവിടുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോ അസ്സാദിഖ് സാദിഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തുള്ള വിശ്വാസ്യതയുടെയും എന്ന് പറഞ്ഞാൽ വിശ്വാസ്യതയെ കേവലം ഒരു വാചകത്തിലോ ഒരു സൂക്ഷിപ്പുത്വത്തിലോ ഉള്ള വിശ്വാസമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്. മറിച്ച് ഇന്ന അറബനൽ അമാന, അൽ അമാന എന്ന പരിശുദ്ധമായ ദീനിനെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ശരീഅത്തിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ അള്ളാഹു തആല തെരഞ്ഞെടുത്തു. അൽ അമാനത്തുൽ ഉമ്മാ വ നബിയുഹ എന്നൊരു ഗ്രന്ഥം ഇബ്രാഹിം ഖലീൽ മുല്ല ഖാസിർ രചിച്ചിട്ടുണ്ട്. അൽ അമാന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ അമാനത്തിനെ ഏറ്റെടുത്ത നേതാവാണ്. അതിനെ ഏറ്റെടുക്കാൻ പർവ്വതങ്ങളും സമുദ്രങ്ങളും ഭൂമിയും ആകാശവും എല്ലാം വിസമ്മതിച്ചപ്പോൾ മാനവികതയ്ക്കു വേണ്ടി ആധികാരികമായി ഏറ്റെടുത്ത നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഫെയ്ത്ത്ഫുൾനെസ്സിന്റെ, ആ സ്വീകാര്യതയുടെ, ആ അംഗീകാരത്തിന്റെ, ആ സത്യപ്രസ്ഥാനത്തിന്റെ അധ്യക്ഷരായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. Lord and most perfect of both worlds, the chosen. ഈ ലോകത്തിന്റെയും നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, the chosen one, അവിടുന്ന് മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരുപാട് വ്യക്തിവിശേഷണങ്ങളെ തുടരെ തുടരെ പറഞ്ഞതിന് ശേഷം അവിടുന്ന് പറയുന്നു, the son of the soul and the belief of all. അവിടുന്ന് ആത്മാവിന്റെ സൂര്യനും അതുപോലെ തന്നെ ലോകത്തുള്ള മുഴുവൻ അടിസ്ഥാന വിശ്വാസ കാര്യങ്ങളുടെയും നിദാനവുമായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ ഉദ്ഘാടന ദിവസം ബഹുമാനപ്പെട്ട കിത്താരി ഉസ്താദ് അവർ പറഞ്ഞ വാചകം നമുക്കിപ്പോഴും ആവർത്തിക്കേണ്ടതാണ്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല ജന്ന, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അയാൾ സ്വർഗത്തിലാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ് സാധ്യമാകുന്നത് അത് സ്വീകാര്യയോഗ്യമായി അംഗീകരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിച്ച ആളാണ്. അതുകൊണ്ട് അയാൾ ഓൾറെഡി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിച്ച ആളാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് കലിമത്തെ ഷഹാദയുടെ പേരാണ്. ഏതർത്ഥത്തിലും ആ ഹദീസിന്റെ വാസ്തവം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിന്റെ അടിസ്ഥാനം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. The purpose of his life was created being അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തെ ലോകത്തിന് നൽകിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ ലോകത്തിന്റെ മുഴുവനും സൃഷ്ടിപ്പിന്റെ നിമിത്തമാക്കി വെക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഔവലു മാ ഖലഖല്ലാഹു നൂരി, എന്റെ വെളിച്ചമാണ് ആദ്യമായി അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചത്, അല്ല എന്നെ തന്നെയാണ്. ആ അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യമായി തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തുടങ്ങിയത് എന്റെയും നിങ്ങളുടെയും പ്രപഞ്ചത്തിന്റെയും ആഗമാനമുള്ള സൃഷ്ടിപ്പിന്റെ ഉദ്ഘാടനമായിരുന്നു. ഫിൽ ഖൽഖ് യൗവലുഹും, സൃഷ്ടിപ്പിൽ ഒന്നാമതായ നേതാവ് അവിടുന്ന് നിയോഗത്തിൽ അവസാനത്തെ നേതാവാണ് എന്ന് ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു കാവ്യാത്മകമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രഥമ പ്രകാശം പ്രപഞ്ച സൃഷ്ടിപ്പിന്റെ നിമിത്തമായി അല്ലാഹു സുബ്ഹാനഹു വതആല നിർണയിച്ച പ്രകാശത്തിന്റെ ഉടമയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇറ്റ് വാസ് ദി ഒറിജിൻ ഓഫ് എക്സിസ്റ്റൻസ് ആൻഡ് എക്സിസ്റ്റൻസ്. അവിടുന്ന് മുഴുവൻ മൗജൂദാത്തുകളുടെയും മുഴുവൻ സൃഷ്ടികളുടെയും മുഴുവൻ ചരാചരങ്ങളുടെയും അടിസ്ഥാനമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തി, ലോകത്ത് കഴിഞ്ഞുപോയ ചരിത്രപരമായ എല്ലാ മുഹൂർത്തങ്ങളിലും ഞാൻ സന്നിധാനം അറിയിച്ചിട്ടുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അഗ്നികുണ്ടത്തിലും എന്ന് വേണ്ട, ലോക ചരിത്രത്തിൽ കടന്നുപോയ മുഴുവൻ ധന്യ മുഹൂർത്തങ്ങളിലും സാന്നിധ്യമറിയിച്ച ആളാണ് ഞാൻ എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അന ഖിയാറും മിൻ ഖിയാരിം മിൻ ഖിയാർ, ഞാൻ ചരിത്രത്തിൽ കഴിഞ്ഞുപോയ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. ഇവിടെ ഞാൻ അല്പമൊന്ന് നിർത്തി പറയാം. ഇന്നലെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരാൾ സൂചിപ്പിച്ചിരുന്നു, പല മജ്ലിസിലും അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെയും ആമിന റളിയല്ലാഹു അൻഹയെയും പറയുമ്പോൾ മൗലിദാഘോഷിക്കുന്ന ഇതൊക്കെ വേണമെന്ന് സമ്മതിക്കുന്ന ആളുകൾക്ക് തന്നെ ചെറിയൊരു മടി തർവിയത്തില്ല. യാതൊരു മടിയും വേണ്ട ആവശ്യമില്ല. പതിനേഴോളം അഗ്രേസരന്മാരായ ഇമാമുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കളുടെ പേര് പറയുമ്പോൾ റളിയല്ലാഹു അൻഹുമ എന്നോ അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് റളിയല്ലാഹു അൻഹ അല്ലെങ്കിൽ റളിയല്ലാഹു അൻഹു എന്നോ പറഞ്ഞിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരണീയരായ മാതാപിതാക്കൾ അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്തിന് നൽകാൻ നിശ്ചയിച്ച കവാടങ്ങളാണ്. അത് അല്ലാഹുവിന്റെ പ്രത്യേകമായ നിശ്ചയമാണ്. അല്ലാതെ യാദൃശ്ചികമായി ഏതോ ഒരമുസ്ലിമിന്റെയും ഒരമുസ്ലിമത്തിന്റെയും ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന നേതാവല്ല മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അല്ലാഹു യഅലമു ഹൈസു യജ്അലു റിസാലതഹു, അല്ലാഹുവിന്റെ റസൂലിനെ ഏത് കവാടത്തിലൂടെ എത്ര പരിശുദ്ധമായി എപ്പോൾ പുറത്തു കൊണ്ടുവരണം എന്ന് വ്യക്തമായ നിശ്ചയത്തോടുകൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രഖ്യാപിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരണീയരായ പിതാവ് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, അവിടുത്തെ ആദരണീയയായ മാതാവ് ആമിന റളിയല്ലാഹു അൻഹ, നമ്മുടെ മനസ്സ് ആ രൂപത്തിലേക്ക് പരിവർത്തനം വരണം. അപ്പോഴേ നമ്മുടെ മഹബൂബിലേക്ക് നമ്മുടെ കൽബ് ചേരൂ. ഒരിക്കലും ലോകത്തെ ഹദീസുകളുടെയും ആയത്തുകളുടെയും ഉദ്ധരണികൾ നമുക്കറിയില്ലെങ്കിലും ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ പ്രത്യക്ഷത്തിൽ പ്രമാണം ഉദ്ധരിക്കാൻ ഒന്നും ലഭിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ മനസ്സ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് മുസ്തഫയാണ്. അവിടുത്തെ പിതാവും മുസ്തഫ, അവിടുത്തെ മാതാവും തെരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അനുരാഗവും സ്നേഹവും ആത്മബന്ധവും അവിടുന്ന് ശരിയായ അർത്ഥത്തിലേക്ക് എത്തിച്ചേരുക. അല്ലാഹു തആല ആ നിലയ്ക്കാക്കി തരുമാറാകട്ടെ. നമുക്കാർക്കും ഉദ്ധരിക്കാൻ ഒരു പ്രമാണവുമില്ല. ഒരാൾ നാളെ ചോദിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കൾ മുസ്ലിമീങ്ങളാണ് എന്നതിന് നിങ്ങൾക്ക് എന്താണ് തെളിവുള്ളത് എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ള മറുപടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കൾ മുസ്ലിമീങ്ങളല്ല എന്ന് വന്നാൽ ആ വിഷയത്തിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ ശ്രേഷ്ഠനാണെന്ന് പറയേണ്ടി വരും. കാരണം എന്റെ ഉമ്മയും ഉപ്പയും മുസ്ലിമാണ്. ആ അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ മേലെയുള്ള ആളാണ് ഞാനെന്ന് പറയേണ്ടി വരും. അതെനിക്ക് സമ്മതിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കൾ മുഅ്മിനീങ്ങളാണ്. ഇത്രയേ എനിക്കുള്ളൂ. അല്ലെങ്കിലോ എന്തിനാണ് സ്നേഹിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഞാൻ സ്നേഹിച്ചുപോയി എന്ന് പറഞ്ഞ ചില മഹാന്മാരുണ്ട്. അവർക്ക് ഇങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ കഴിയൂ. അതുകൊണ്ട് ആത്മജ്ഞാനികളുടെ ഉദ്ധരണികളും അവരുടെ അനുഭവങ്ങളും അവിടുന്ന് പ്രാമാണികമായി ചർച്ച ചെയ്യുന്ന ഈ വേദിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ച് പറയുമ്പോൾ തർബിയത്ത് ചെല്ലുന്ന മനസ്സ് രൂപപ്പെടണം. ഇത് ഞാൻ കേവലം ഒരു അവകാശവാദത്തിന് വേണ്ടി പറയുകയല്ല, ഇത് സമർപ്പിക്കുവാൻ വേണ്ടി മാത്രം ഇമാമുകൾ രചന നടത്തിയിട്ടുണ്ട്. ഞാൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, ബഹുമാനപ്പെട്ട ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ യമാനി അദ്ദേഹത്തിന്റെ ഇന്നഹ ഫാത്തിമത്തുൽ സഹറ എന്ന ഗ്രന്ഥത്തിൽ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ജന്നത്തുൽ ബഖിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പേ അവിടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് വിശ്രമിക്കുന്നു. ലോകത്തിന്റെ നേതാവിന്റെ പ്രിയപ്പെട്ട പിതാവ് ബഹുമാനപ്പെട്ട സയ്യിദുന അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. കാരണം ജാഹിലിയത്തിന്റെ അഴുക്കിന്റെ ഇടയിൽ ഒരു വിളക്കുമാടമായി നിൽക്കുകയും വെളിച്ചത്തിന്റെ പ്രഭ ചരിത്രത്തിലേക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്ത മഹാനായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവ് എന്നല്ല, പരമ്പര മുഴുവനും പരിശുദ്ധമാണ്. അല്ലാഹു തആല ലോകത്തിന് മുഴുവനും സൃഷ്ടിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് മഹാന്മാര് പ്രയോഗിച്ചാൽ അത് അതിരി കടക്കുകയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിശ്ചയം അങ്ങനെയാണ്. പക്ഷേ ബുദ്ധിയില്ലാത്ത ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല ലോകത്തിന്റെ സൃഷ്ടിപ്പിന് നിമിത്തമായി ഒരു പ്രകാശത്തെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒളിവിനെയോ നിശ്ചയിച്ചാൽ ഏത് തൗഹീദാണ് തകരുക? ഒരു തൗഹീദും തകരാനില്ല. അല്ലാഹു തആല ആദ്യ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറിനെ സൃഷ്ടിച്ചു, പിന്നീട് ലോകത്തുള്ളതെല്ലാം സൃഷ്ടിച്ചു. ഇതിൽ എവിടെയാണ് തൗഹീദ് തകരുന്നത് നമുക്കറിയില്ല. എവിടെയാണ് ബഹുദൈവത്വം കടന്നു വരുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമതിയുടെയും അംഗീകാരത്തിന്റെയും തലങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കുൽസിതമായ ശ്രമങ്ങളുടെ ഭാഗമാണ്. എവിടൊക്കെ നബിതങ്ങളുമായി ആത്മബന്ധം വരുന്നോ അവിടെയെല്ലാം അതിരുകത്തി മുറിക്കാനുള്ള നവീനവാദികളുടെ അപകട വീക്ഷണത്തിനെതിരെ നമ്മുടെ ആദർശം സമരം ചെയ്യണം. കാരണം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമുമായി ആത്മീയമായി ബന്ധമുയർത്തുന്ന സലാത്തിൻ നാരിയ നരകത്തിലേക്കുള്ളതാണെന്ന് പറയുക, സലാത്തിന്റെ മജ്ലിസുകൾ അപകടകരമാണെന്ന് ചിത്രീകരിക്കുക, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാരീരിക ആത്മീയ ലാവണ്യങ്ങളെ അവിടുന്ന് അവതരിപ്പിക്കുകയും അനുഭവിക്കുകയും അതുപോലെ തന്നെ ആസ്വദിക്കുകയും ചെയ്യുന്ന മൗലിദിന്റെ മജ്ലിസുകളെ ബഹുദൈവത്വത്തിലേക്ക് തള്ളുക, ഇതിന്റെ എല്ലാം ലക്ഷ്യമൊന്നേ ഉള്ളൂ. അൽ ഈമാൻ യുഅരിദു ഇലൽ മദീന, മദീനയിലേക്ക് ചിന്തിക്കുമ്പോഴാണ് ഇസ്ലാമിക് സിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഈമാനികമായ കേന്ദ്രത്തിലേക്ക് ആളുകൾ തിരിയുന്നത്. അല്ലാതെ വേറെ ഏതെങ്കിലും പാശ്ചാത്യ രാഷ്ട്രങ്ങളുടെ ആസ്ഥാനങ്ങളിലേക്ക് ചിന്തിച്ചാൽ ഈമാനിന്റെ കേന്ദ്രത്തിലേക്കല്ല പോകുന്നത്, വഴികേടിന്റെ കേന്ദ്രത്തിലേക്കാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് മദീനയിലേക്ക് ചിന്തിക്കുന്ന ഹിദായത്തിന്റെ മനസ്സിന്റെ ഫോക്കസ് പോയിന്റുകളെ ഛിന്നഭിന്നമാക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെടുന്ന തലങ്ങളെ മുഴുവനും അപശബ്ദമായി അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്ന അപകട നവീനവാദികൾക്ക് മറുപടി പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള ആത്മീയ ബന്ധം അവിടെ നമ്മുടെ ഏറ്റവും വലിയ കരുത്തു സ്വത്താകണം. അല്ലാഹു തആല നൽകുമാറാകട്ടെ. അങ്ങനെ ബഹുമാനപ്പെട്ട ഫരീദുദ്ദീൻ അത്താർ റളിയല്ലാഹു അൻഹുവിന്റെ വരികൾ ഒന്നുകൂടി പറഞ്ഞു ഞാൻ മറ്റു മേഖലകളിലേക്ക് കടക്കുകയാണ്. കാരണം വിശാലമായി പറഞ്ഞാൽ ബഹുമാനപ്പെട്ടവരുടെ ഓരോ വരികളും വർണ്ണിച്ചു പോയാൽ ആത്മീയതയുടെ അന്തർധാരയിലൂടെ അഷറഫുൽ വറായുടെ വെളിച്ചത്തിലേക്ക് അവിടുന്ന് മനുഷ്യനെ മുഴുവനും മാടി വിളിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഫരീദുദ്ദീൻ അത്താർ റളിയല്ലാഹു അൻഹു അവിടുത്തെ ആമുഖം തീർത്തത്. ദെൻ ടു ദി ഓഷൻ ഓഫ് റിയാലിറ്റി സഡൻലി ഹി ഓപ്പൺഡ് ഫോർ ദി ലൈറ്റ് ഓഫ് ക്ലിയർ വേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ സന്മാർഗത്തിലേക്ക് ജനങ്ങളെ മുഴുവനും വിളിക്കാൻ അവിടുന്ന് വെളിച്ചത്തിന്റെ പ്രപഞ്ചത്തിലേക്കുള്ള കവാടം ആധികാരികമായി തുറന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ബഹുമാനപ്പെട്ട ഫരീദുദ്ദീൻ അത്താർ റളിയല്ലാഹു അൻഹുവിന്റെ നൂറുൽ മുഹമ്മദി എന്ന വീക്ഷണത്തിലേക്ക് ആളുകളെ ചിന്തിപ്പിക്കുന്ന ശൈലിയാണ് ഉത്തരേന്ത്യൻ ആത്മജ്ഞാനികൾ മുഴുവനും ഇസ്ലാമിക പ്രബോധനത്തിന്റെ ആമുഖത്തിൽ ഉന്നയിച്ചത്. അതേസമയത്ത് ബഹുമാനപ്പെട്ട ഫത്വഹുൽ മുഈനിൽ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ജനിച്ചു, മദീനയിൽ വഫാത്തായി, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി. അവിടുത്തെ പിതാവ് അബ്ദുല്ലാഹിയാണ്, അവിടുത്തെ മാതാവ് ആമിന. നിങ്ങൾ പറയുന്നു എന്നറിയാനാണ് ഞാൻ തർബിയത്ത് ചെല്ലാതെ പോയത്. ബഹുമാനപ്പെട്ട പിതാവ് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, അവിടുത്തെ മാതാവ് ആമിന റളിയല്ലാഹു അൻഹ, അവരെ കുറിച്ചെല്ലാമാണ് ചരിത്രപരമായൊരു വീക്ഷണത്തിലേക്കാണ് നമ്മുടെ മലയാളത്തിലെ ഒരു പ്രാഥമിക പരിജ്ഞാനി അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്നത്. അതേസമയത്തോ അവിടുന്ന് ഉത്തരേന്ത്യയിൽ ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്നത് ഏത് സമയത്താണെങ്കിലും മുസ്തഫ ജാന റഹ്മത്ത് സലാക്കോ സലാം ഷംഅ ബസ്മേ ഹിദായത്ത് സലാക്കോ സലാം ഷഹരിയാരേ ഇറം താജ്ദാരേ ഹറം നൗബഹാരേ ഷഫാഅത്ത് സലാക്കോ സലാം. ഇത് കേട്ടുകൊണ്ടാണ് ഉത്തരേന്ത്യയിൽ ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകീർത്തനങ്ങൾ ആത്മീയമായി അവതരിപ്പിക്കുക, ഇൻഷാ അല്ലാഹ് അങ്ങോട്ട് നമ്മളെത്തും. അങ്ങനെ ആ മേഖലയിൽ ഉത്തരേന്ത്യയിലേക്ക് വെളിച്ചം കൊണ്ടുവന്ന നേതാവാണ് ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിസ്തി അൽ അജ്മീരി റളിയല്ലാഹു അൻഹു. അവിടുന്ന് മദീനയിലേക്ക് പോയി. പ്രിയപ്പെട്ട പിതാവ് ഉസ്മാൻ ഉസ്താദ് ഉസ്മാൻ ഹാറൂനി കൂടെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉസ്താദ് അവിടുന്ന് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ശിഷ്യന് ഒരു നിയോഗം നൽകണം. അവിടുന്ന് കിട്ടിയ വെളിച്ചമേറ്റുകൊണ്ട് ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ തങ്ങൾ അവിടുത്തെ ഉസ്താദായ ഉസ്മാൻ ഹാറൂനി എന്നവരുടെ മുസല്ലയും മടക്കി വളുവെടുക്കാനുള്ള വെള്ളമെടുക്കുന്ന പാത്രവും കയ്യിൽ പിടിച്ച് ഹാജിമായി കൂടെ നടക്കുന്ന മഹാൻ പരിശുദ്ധമായ മദീനയിൽ ചെന്ന ലോകത്തിന്റെ നേതാവ് ആകായെ നാംദാർ സർവറെ മദീന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങളുടെ സന്നിധാനത്തിൽ ചെന്ന് അവിടുന്ന് പ്രിയപ്പെട്ട അനുചരന് വേണ്ടി, അനുയായിക്ക് വേണ്ടി, ശിഷ്യന് വേണ്ടി ഷഫാഅത്ത് ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്വീകരിച്ചു. അവിടുന്ന് നമുക്കിന്നറിയാവുന്ന ഇന്ത്യ എന്ന പ്രദേശത്തേക്ക് വന്ന് ഇസ്ലാമിന്റെ വെളിച്ചം കൊടുക്കാൻ ബഹുമാനപ്പെട്ടവരെ നിയോഗിച്ചു. മഹാനവർകൾ നേരെ പോയത് ബഹുമാനപ്പെട്ട ആത്മജ്ഞാനികളുടെ മുഴുവനും ഗുരുവായ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീം അവിടുത്തെ മുഷറഫായ സന്നിധാനത്തിലേക്കാണ്. അവിടുത്തെ മഖ്ബറയിൽ പോയി കുറെ ദിവസം അവിടെ കഴിഞ്ഞുകൂടി. അതുകൊണ്ടാണ് മദീനത്തെ ജലത് ബഗ്ദാദ് പഹുൻസ്കൈ, മദീനയിൽ നിന്നുള്ള ഹിദായത്തിന്റെ വെളിച്ചവും ഏറ്റെടുത്ത് ഖാജ മുഈനുദ്ദീൻ തങ്ങൾ നേരെ ബഗ്ദാദിലേക്ക് വന്നു. ബഗ്ദാദ് സേ അജ്മീർ പഹുൻസ്കൈ, അവിടെ നിന്ന് വെളിച്ചവുമായി അജ്മീർ മലയുടെ മുകളിൽ വന്നിരുന്നതേ ഉള്ളൂ. ബഹുമാനപ്പെട്ടവർ ആരെയും വിളിക്കാനോ അല്ലെങ്കിൽ ഒരു സമ്മേളനം നടത്താനോ ഒരു ഗിരിപ്രഭാഷണം നടത്താനോ ഒരു രചനാ വിപ്ലവത്തിനോ അല്ല ആദ്യം മുതിർന്നത്. മാതൃകായോഗ്യമായ ജീവിതവും അവിടുന്ന് ഹിദായത്തിന്റെ വെളിച്ചവുമായി ബഹുമാനപ്പെട്ട സയ്യിദുന ഖാജാ മുഈനുദ്ദീൻ ചിസ്തി അജ്മീരി സഞ്ചരി റളിയല്ലാഹു അൻഹു അവിടുന്ന് അജ്മീർ മലയുടെ മുകളിലിരുന്നു. മുകളിൽ ഇരുന്നപ്പോഴോ മിസ്കാത്തും ഫീഹാ മിസ്ബാഹായ മുഹമ്മദ് റസൂലുള്ളാഹി, നരിപ്പോടിരുന്ന് പ്രപഞ്ചത്തിന് മുഴുവനും വെളിച്ചം പകർന്നു കൊടുക്കുന്ന വിളക്കുമാടമായ മുഹമ്മദ് മുസ്തഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിന്ന് കിട്ടിയ വെളിച്ചവുമായി ഖാജ മുഈനുദ്ദീൻ തങ്ങൾ അജ്മീർ മലയുടെ മുകളിൽ വന്നിരുന്നപ്പോൾ അവിടുത്തെ മഹബത്തിന്റെയും അവിടുത്തെ ഹിദായത്തിന്റെയും വെളിച്ചം അവിടുന്ന് മലഞ്ചരിവിലൂടെ വരുന്ന നാടോടികളിലും താഴ്വരയിൽ ഭരണം നടത്തുന്ന ഭരണാധികാരികളിലും എത്തിയപ്പോൾ അവരിലൂടെയാണ് ഇന്നത്തെ ബംഗ്ലാദേശിലും അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ പാകിസ്ഥാനിലും ഇന്ത്യയുടെ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലുമെല്ലാം പരിശുദ്ധമായി ഇസ്ലാം എത്തിയത് അതാഉർ റസൂൽ ഖാജാ മുഈനുദ്ദീൻ ചിസ്തി അജ്മീരി റളിയല്ലാഹു അൻഹുവിലൂടെയാണ്. അപ്പോൾ നമ്മൾ മൗലിദിലൂടെ പരിചയപ്പെടുന്ന ആത്മജ്ഞാനികളിലൂടെ അടുത്തറിയുന്ന ആ മഹബത്തിന്റെ തലത്തിലൂടെയാണ് പരിശുദ്ധമായ ഇസ്ലാം ഉത്തരേന്ത്യയിലുള്ള മുഴുവൻ ആളുകൾക്കും നേരിട്ട് ലഭിച്ചത് എന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ആത്മീയമായി നിലയം പ്രാപിക്കാനുള്ള ഒരു വികാര തലത്തിലേക്ക് എത്തിയാൽ അഭൗമികമായ പരിജ്ഞാനത്തെ ഏറ്റെടുത്തവരാണ് ബഹുമാനപ്പെട്ട ബക്തിയാരിൽ കാക്കി ദഹ്ലവി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഖാജാ നിസാമുദ്ദീൻ ഔലിയ തുടങ്ങിയുള്ളവരെല്ലാം ആ ആത്മീയ ധാരയിലൂടെ ഇസ്ലാമിക പ്രബോധനം നടത്തി രാംപൂരിലും സഹാറംപൂരിലും അതുപോലെ തന്നെ ഉത്തരേന്ത്യയുടെ മുഴുവൻ സ്ഥലങ്ങളിലും ഇസ്ലാമിക പ്രബോധനത്തിന് നേതൃത്വം കൊടുത്തവർ അവിടെ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മഹാന്മാരായ ആത്മജ്ഞാനികളാണ്. അവരുടെയെല്ലാം അടിത്തറ, അവരുടെയെല്ലാം അടിസ്ഥാനപരമായ വായു ഹിദായത്തിന്റെ ലഭിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗവയിൽ നിന്നുള്ള ആത്മീയമായ ദാനമേറ്റെടുത്ത് ബഗദാദിൽ പോയി ആത്മീയതയുടെ പ്രഭയ്ക്ക് അവിടുന്ന് കൂട്ടാളിയെ പിടിച്ച് അജ്മീറിലേക്ക് വന്ന ഖാജാ മൊയിനുദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻഹുവിലൂടെയായിരുന്നു. ആ പരമ്പരയിലൂടെ ഇന്നും ഉത്തരേന്ത്യയിലേക്ക് പോയാൽ നമ്മുടെ നാട്ടിലേതുപോലെ വ്യവസ്ഥാപിതമായ ഒരു വൈജ്ഞാനിക സിലബസിലുള്ള മദ്രസാ പഠനമില്ലെങ്കിലും ആത്മജ്ഞാനികളുടെ സാന്നിധ്യത്തിലൂടെ ഹിദായത്തിലേക്ക് എത്തിച്ചേർന്ന നല്ലൊരു തലമുറയുടെ അനിഷേധ്യമായ ചരിത്ര യാഥാർത്ഥ്യങ്ങളുടെ സാക്ഷ്യമാണ് ഉത്തരേന്ത്യയിലെ മുഅ്മിനീങ്ങളും അവിടെയുള്ള മക്ബറകളും. പക്ഷേ പിൽക്കാലത്ത് വന്നപ്പോൾ ആ ആത്മജ്ഞാനത്തെ അർഹമായ രൂപത്തിൽ ഏറ്റെടുക്കാൻ പറ്റുന്ന ആളുകൾ ഇല്ലാതെ വന്നതുകൊണ്ട് അവിടെ പലവിധ അനാചാരങ്ങളും കടന്നുപോയി. ഏതായാലും ഇന്ത്യൻ ചരിത്രം ആ മുഹബ്ബുർ റസൂലായ ബഹുമാനപ്പെട്ട ഖാജാ മൊയിനുദ്ദീൻ റളിയല്ലാഹു അൻഹുവിലൂടെയാണ് വരുന്നത്. ഇനി ഉത്തരേന്ത്യയിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന മഹാന്മാരായ ആളുകൾ ബഹുമാനപ്പെട്ട ഷാ വലിയുല്ലാഹി ദഹ്ലവി റളിയല്ലാഹു അൻഹു ഇസ്ലാമിക വൈജ്ഞാനിക സാഗരത്തിൽ അനിഷേധ്യമായ സാന്നിധ്യമറിയിക്കുകയും ആഗോള ഇസ്ലാമിക വൈജ്ഞാനിക മേഖലയിലേക്ക് ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ പോലെയുള്ള കനപ്പെട്ട ഗ്രന്ഥങ്ങൾ സമ്മാനിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ഷാ വലിയുല്ലാഹി ദഹ്ലവി അവിടുത്തെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗയുടെ പര്യവസാനത്തിൽ എഴുതി വെക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകളും അവിടുന്ന് അഭൗതികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിട്ടിയ സഹായങ്ങളുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരസ്പർശം കൊണ്ട് രോഗം മാറിയവരുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഭക്ഷണവും അതുപോലെ തന്നെ മറ്റുള്ള വസ്തുക്കളുമെല്ലാം സംസാരിക്കുന്ന വിഷയങ്ങളെ പറഞ്ഞുകൊണ്ടാണ് ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്ന ലോകപ്രസിദ്ധമായ പരിശുദ്ധമായ ഇസ്ലാമിക ഗ്രന്ഥം ബഹുമാനപ്പെട്ടവർ പൂർത്തീകരിക്കുന്നത്. മാത്രമല്ല ബഹുമാനപ്പെട്ട ഇമാം സർഹിന്ദി റളിയല്ലാഹു അൻഹു മുജദ്ദിദ് അൽഫസാനി ബഹുമാനപ്പെട്ടവരുടെയും അടിസ്ഥാനം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അവിടുത്തെ സ്വപ്നങ്ങളെ മാത്രം സമാഹരിച്ചതിൽ ഒരുപാട് തവണ അള്ളാഹുവിനെ സ്വപ്നത്തിൽ അനുഭവിച്ച രംഗങ്ങളോടൊപ്പം അവിടുന്ന് നൂറ് നൂറ് തവണ പറഞ്ഞു റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു എന്റെ വിഷയങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു ഹദീബായ തിരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഹദീദിന്റെ പദത്തെയും അതിന്റെ നിവേദന പരമ്പരയുടെ പരിശുദ്ധിയുമെല്ലാം അടുത്തറിയാൻ നിയോഗം കിട്ടിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ഇമാം സർഹിന്ദി റളിയല്ലാഹു അൻഹു. അങ്ങനെ ഉത്തരേന്ത്യയിലുള്ള ഇസ്ലാമിക വൈജ്ഞാനിക മേഖലകളിലെല്ലാം അധ്യക്ഷം വഹിച്ച മഹാന്മാരായ ആളുകൾ ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ പരിശുദ്ധമായ മദീനയിലേക്ക് ആത്മീയമായോ ശാരീരികമായോ അടുത്ത് ചേർന്നു വന്ന മഹാന്മാരായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ചരിത്രം വിശാലമായി ലഭിക്കുന്ന നമ്മുടെ ഇന്ത്യയിലെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അടിക്കല്ല് പ്രവർത്തന മേഖലയിൽ വ്യവസ്ഥാപിതമായ ഒരു അടിത്തറയായി നമുക്ക് പറയാൻ പറ്റുന്ന ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് റിവാഖാൻ ബറേൽവി റഹ്മത്തുല്ലാഹി അലൈഹി മഹാനവരുടെ പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനത്തിന്റെ ഒരു വേദി പോലും ഒരുപക്ഷേ ഉത്തരേന്ത്യയിൽ പര്യവസാനിക്കുകയില്ല. ഇപ്പോൾ ഉത്തരേന്ത്യയിലേക്ക് ചെന്നാൽ ഇമാം അഹമ്മദ് റിവാഖാൻ ബറേൽവി റഹ്മത്തുല്ലാഹി അലൈഹി രചിച്ച കാവ്യങ്ങളും അതുപോലെ തന്നെ നിർവഹിച്ച രചനകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഉത്തരേന്ത്യയിലെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ ഈദ് മീലാദുൻ നബി എന്ന പേരിൽ ആഘോഷങ്ങളും അതുപോലെ തന്നെ പ്രവാചക പ്രകീർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട മഹാനായ ഇമാം അഹമ്മദ് റിവാഖാൻ ബറേൽവി റഹ്മത്തുല്ലാഹി അലൈഹി എല്ലാ വിഷയത്തിലും വസീലയായി കാണുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അവിടുന്ന് ഹജ്ജിന് വേണ്ടി യാത്ര തിരിക്കുമ്പോ പ്രിയപ്പെട്ട മാതാവ് കൂടെയുണ്ട്, കപ്പലിലാണ്, കപ്പലാടി ഉലയാൻ തുടങ്ങി, ഇപ്പോൾ അവിടുന്ന് കാറ്റിൽപ്പെട്ട് കപ്പല് മുങ്ങിപ്പോകുമെന്ന വിഷമത്തിലാണ്. ഉടനെ പ്രിയപ്പെട്ട മാതാവ് ഇരുന്നു കൊണ്ട് കരയുകയാണ്. എന്തിനാണ് കരയുന്നതെന്നറിയുമോ? ഉമ്മയോട് ചോദിച്ചു, ഉമ്മ എന്തിനാണ് നിങ്ങൾ കരയുന്നത്? മോനെ, ഞാൻ ഈ വെള്ളത്തിൽ മുങ്ങി മരണപ്പെട്ടു പോകുമോ എന്ന പേടിയിലല്ല ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തിനാണെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് ആധികാരികമായി മതവിധി പറയുവാനും പരിശുദ്ധരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെയും അവിടുത്തെ ഇസ്ലാമിക വിജ്ഞാനത്തിന്റെയും വലിയൊരു കേന്ദ്രമായി മാറിയ പൊന്നുമോനെ, മോനി കടലിന്റെ അടമ അലമാലയുടെ ഉള്ളിൽ മുങ്ങി മരിച്ചുപോയാൽ ഞാൻ മരണപ്പെടുന്നത് പോലെയല്ല. ഒരു ആലിമിന്റെ നഷ്ടം അസഹനീയമാണ്. മോന്റെ ജീവനോർത്തിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് റിവാഹാൻ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആദരണീയായ മാതാവ് പറയുമ്പോ ബഹുമാനപ്പെട്ടവരുടെ മറുപടി കേൾക്കണോ? അല്ലയോ ഉമ്മ, ഈ ജലത്തിൽ, ഈ യാനത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് നമ്മൾ മുങ്ങിപ്പോവുകയില്ല. അതമസ്സഖു ബിഖൗലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഹദീസിനെ ഞാൻ മുറുകെ പിടിക്കുന്നു. ഒരാൾ യാത്ര തുടങ്ങുമ്പോ ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ ആ യാത്രയിൽ അയാൾക്ക് അപകടം ഉണ്ടാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ യാത്ര തുടങ്ങുമ്പോൾ ആയത്തുൽ കുർസി ഓതിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വെള്ളത്തിൽ മുങ്ങിപ്പോവില്ല. നമ്മൾ ഓതും, പക്ഷേ നമ്മുടെ യഖീമിന്റെ കുറവ് കൊണ്ടാണ്, നമ്മുടെ ഈമാനിന്റെ കുറവ് കൊണ്ടാണ്, നമ്മുടെ വിശ്വാസത്തിന്റെ കുറവ് കൊണ്ടാണ്. മഹാന്മാരായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം സ്വീകരിച്ചാൽ അവിടുന്ന് പുലരുമെന്ന് അങ്ങേയറ്റത്തെ വിശ്വാസമുള്ളവരായിരുന്നു. അതുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞു, ഉമ്മ ഇന്ന് ഞാൻ വാഹനം കയറുമ്പോ അവിടുന്ന് അല്ലാഹു ലാ ഇലാഹ ഇല്ലഹു അൽഹയ്യു ഖയ്യൂം എന്ന മഹനീയമായ ആയത്തുൽ കുർസി പാരായണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ നമ്മൾ അപകടത്തിൽ പെടൂല. അപ്പോ ഉമ്മാക്ക് സമാധാനായി. കാരണം അത്രയും വലിയ ഉറപ്പും ഈമാനുമുള്ള മകനാണ് പറയുന്നത്. അപ്പോൾ യാത്രക്കാരായ എല്ലാവരുടെയും ഭയം അവിടുന്ന് അടുത്തറിഞ്ഞപ്പോൾ മഹാനവറുകൾ ചെയ്തതെന്താണെന്നറിയുമോ? ഇന്നലെ ഞാൻ ഉദ്ധരിച്ചു തുടക്കം, അവിടുന്ന് നാല് ഭാഷയിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വർണ്ണിച്ചുകൊണ്ട് പാടാൻ തുടങ്ങി. അൽ ബഹ്റു അല വൽ മൗജു തവ മിസ്ലു തുനശദ് ഫൈദാ ജാന. പേർഷ്യനും ഹിന്ദിയും ഉറുദുവും അതുപോലെ തന്നെ അറബിയും ഇതെല്ലാം കൂടി നാല് ഭാഷകൾ സമാഹരിച്ചുകൊണ്ട് അൽ ബഹ്റു അല, സമുദ്രം ഇങ്ങനെ ഉയരുകയാണ്. വൽ മൗജു തവ, ഇവിടെ നിന്നാ അലമാലകൾ അടിച്ചു തള്ളുകയാണ്. പക്ഷേ ഇവിടെയും ഞങ്ങൾക്ക് വിളിക്കാനുള്ള നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, യമാമാ യുദ്ധത്തിന്റെ ദിവസം അന്നത്തെ സഹാബികളുടെ മുദ്രാവാക്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അൽവിദായ വന്നിഹായിൽ കാണാം. അന്നുള്ള ആളുകളുടെ ആധികാരികമായ വിളി എന്തായിരുന്നു? യാ മുഹമ്മദ, അല്ലയോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു. അതായിരുന്നു അന്നത്തെ അവരുടെ ഷിആറ്. എന്നിബ്നു കസീർ അൽവിദായ വന്നിഹായിൽ രേഖപ്പെടുത്തുമ്പോ അത്രയ്ക്ക് ആധികാരികമായി ഉറപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് വിളിച്ച് വ്യാജപ്രവാചകന്റെ അപകടവാദങ്ങൾക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തിയ സഹാബത്തിന്റെ മുദ്രാവാക്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു തങ്ങൾ അവിടുന്ന് വിളിച്ചു പറയാൻ തുടങ്ങി, മിസ്ലു തുനശദ് ഫൈദാ ജാന, അല്ലയോ ഹബീബായ നബിയെ, തങ്ങളെപ്പോലെ ലോകത്തൊരാളും ജനിച്ചിട്ടില്ല, ജനിക്കുകയുമില്ല എന്ന മഹനീയമായ വഴി അവിടുന്ന് അങ്ങോട്ട് ചൊല്ലി ചൊല്ലി അവസാനമോ സായിലോ ദാമൻ സഹൈക ധാമുലോ കുച്ചിന കുച്ചിന് ആ മുഹോഹിജായക. ചോദിക്കുന്നവരെ, അർത്ഥിക്കുന്നവരെ, പ്രാർത്ഥിക്കുന്നവരെ, സായിലോ അല്ലയോ ചോദിക്കുന്ന ദുആ ചെയ്യുന്നവരെ, ദാമൻ സഹൈക ധാമുലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുണിയുടെ കോന്തല പിടിച്ചിട്ട് ചോദിക്കൂ, കുച്ചിന കുച്ചിന് ആ മുഹോഹിജായക. അവിടുന്ന് അള്ളാഹുവിന് അനുഗ്രഹം ലഭിക്കാതിരിക്കില്ല. കാരണം നമ്മുടെ അൽ വസീലത്തുൽ ഉലമാ മുഹമ്മദുർ റസൂലുള്ളാഹി, ഏറ്റവും വലിയ നമ്മുടെ അള്ളാഹുവിന്റെയും സൃഷ്ടികളുടെയും ഇടയിലുള്ള ഏറ്റവും ആധികാരികമായ ഇടനിലയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് ചേരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുണിയുടെ കോന്തല പിടിച്ച് മദീനയിലേക്ക് പോയിരുന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബിനെ വസീലയാക്കി ചോദിച്ചാൽ
അവിടെ പരാജയമില്ല. അല്ലാഹു തആല ഔദാര്യം കൊണ്ട് സ്വീകരിക്കും. കാരണം മുഖ്താറായ റസൂലുള്ളാഹി, മഹബൂബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അങ്ങനെയുള്ള ഇമാം അഹമ്മദ് റളിയല്ലാഹു ഖാൻ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ രചനകളുടെ തുടക്കത്തിൽ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം ചോദിക്കാതെ ഒരൊറ്റ രചനയും ആയിരത്തിൽ ചില്ലാനും ഗ്രന്ഥമുള്ള ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് റളിയല്ലാഹു ഖാൻ
ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ഗ്രന്ഥത്തിന്റെ പേരെന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നിദാഏ യാ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി യാ റസൂലുള്ളാഹ എന്ന് വിളിക്കാൻ പറ്റുമോ എന്നാണ്. യാ റസൂലുള്ളാഹ എന്ന് വിളിക്കുന്നതിന്റെ പ്രമാണം അത് ഉദ്ധരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ ഒരു രചന നടത്തിയത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമുമായി ബന്ധപ്പെട്ട് ഒരുപാട് രചന നടത്തിയ മഹാനവറുകൾ മദീനയിൽ നിന്ന് അനുമതിയോടുകൂടി കിട്ടിയ കല്ലും അതുപോലെ തന്നെ ആസാറുകളും അവിടുത്തെ ഖബ്ര് ശരീഫിന്റെ ചാരത്തുള്ള റൂമിൽ ഇന്നും ആദരണീയമായി സംരക്ഷിക്കപ്പെടുകയും റബീഉൽ അവ്വലിൽ അവിടെ നിന്ന് പ്രകാശനം നടത്തുകയും ചെയ്യാറുണ്ട്. ആളുകൾക്ക് കയറി സന്ദർശിക്കാൻ പറ്റും. അവിടുത്തെ ഷാറയ മുബാറക് ആദരണീയമായ മുടി കൊണ്ടുവന്ന് അതിനെ വെച്ചുകൊണ്ട് മാത്രം കരഞ്ഞു ബഹുമാനപ്പെട്ടവർ. മാത്രമല്ല ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് റളിയല്ലാഹു ഖാൻ ബറേലി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, ഈ മരം ഉസ്താദിന് പരിചയമുണ്ടോ? അപ്പോൾ പറഞ്ഞു, ഈ മരം എനിക്ക് പരിചയമില്ല, ഈ മരത്തിന് 2000 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് കേൾക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവരാ മരത്തെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. എന്താണ് ഉസ്താദേ നിങ്ങൾ ഈ മരം കെട്ടിപ്പിടിച്ച് കരയുന്നത് എന്ന് ചോദിച്ചപ്പോഴുള്ള മറുപടി എന്താണെന്നറിയുമോ? എന്റെ നേതാവ് ലോകത്തിന് മുഴുവനും കാരുണ്യത്തിന്റെ കേദാരമായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ജീവിക്കാൻ നിയോഗം കിട്ടിയ മരമാണല്ലോ. മദീനയിൽ നിന്നുള്ള മന്ദമാരുതൻ എപ്പോഴെങ്കിലും ഈ ദിക്കിലേക്കൊന്ന് വീശിയിട്ടുണ്ടെങ്കിൽ അതിനെ സ്പർശിക്കുവാനും മുത്തുനരിതങ്ങളുടെ അന്തരീക്ഷത്തിൽ നിന്ന് കടന്നു വരാനിടയുള്ള കാറ്റിന് അവിടുന്ന് തടഞ്ഞ് അവിടുത്തെ സ്പർശനമേൽക്കാനും നിയോഗം കിട്ടിയ മരമാണല്ലോ അതോർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി.
അങ്ങനെ എത്ര എത്ര പറയാനാണ്. മദീനയിലൂടെ പോകുന്ന എന്തും ബഹുമാനപ്പെട്ടവർക്ക് പ്രിയപ്പെട്ടതാണ്. മദീനയിൽ നിന്ന് കൊണ്ടുവന്ന പൊതീനയാണ് വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാര് വരുമ്പോൾ സന്തോഷമായി അവിടുന്ന് അവർക്ക് ചായ കൊടുക്കാൻ ബഹുമാനപ്പെട്ടവർ ഉപയോഗിച്ചിരുന്നത്. അവിടുന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് പലപ്പോഴും വാഹനത്തിൽ നിന്ന് നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ ഇറങ്ങും. എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം ഹനഫി മദ്ഹബുകാരനായിരുന്നു ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് റളിയല്ലാഹു ഖാൻ ബറേലി റഹ്മത്തുള്ളാഹി അലൈഹി, ഷാഫിഈ മദ്ഹബിലെ പോലെ രണ്ട് വഖ്തുകൾ ജമാഅക്കുക എന്ന മസ്അല നമ്മുടെ മദ്ഹബിലെ പോലെ ഇല്ലാത്ത മദ്ഹബാണ് ബഹുമാനപ്പെട്ടവരുടെ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ഹനഫി മദ്ഹബ്. കാരണം ളുഹറിനെയും അസറിനെയും കൂടി ളുഹറിന്റെ സമയത്തോ അല്ലെങ്കിൽ അസറിന്റെ സമയത്തോ നിഷ്കരിക്കാവുന്ന മസ്അല ഹനഫി മദ്ഹബിൽ ഇല്ല. അതുകൊണ്ടോ അവിടുന്ന് ഹനഫി മദ്ഹബിൽ അനുവദിച്ചിട്ടുള്ള ജമ്മ് ളുഹർ നിസ്കാരത്തിന്റെ അവസാനത്തെ ടൈമും അസർ നിസ്കാരത്തിന്റെ ആദ്യത്തെ ടൈമും എന്ന ജമ്മ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ മദ്ഹബ് മാറുവാനോ അല്ലെങ്കിൽ സൂക്ഷ്മത വിട്ടൊഴിയുവാനോ സമ്മതമല്ല എന്ന നിലയിൽ ബാങ്കിന്റെ സമയം എത്ര ദൂരത്തുള്ള യാത്രയാണെങ്കിലും വാഹനം നിർത്തുമ്പോ അവിടെ ഇറങ്ങി നിസ്കരിക്കുമ്പോ അതിനു മുമ്പ് ഇവിടുന്ന് വിളിച്ചു പറയും, യാ റസൂലല്ലാഹ് അല്ലയോ ഹബീബായ നബിയേ, അവിടുന്ന് ബൈനൽ കുഫരിവൻ മറി എന്ന് പ്രത്യേകം എണ്ണി പറഞ്ഞ നിസ്കാരത്തിലേക്ക് ഞാൻ നിൽക്കുന്നു, ഇനി എന്തിൽ യാത്ര ചെയ്യണമെന്ന് തങ്ങളാണ് അവിടുന്ന് എനിക്ക് മദത് ചെയ്യേണ്ടത് നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കാരത്തിലേക്ക് നിന്ന് ശാന്തമായി പ്രൗഢമായി അതിന്റെ മുഴുവൻ ആദാബുകളും പാലിച്ച് നിസ്കരിക്കുന്നത് വരെ അവിടുന്ന് ട്രെയിനോ മറ്റു വാഹനങ്ങളോ ചലിക്കുന്നില്ല. ആ നിലയിലുള്ള നൂറുകണക്കിന് അനുഭവങ്ങൾ ഖസാഇനുൽ ഇർഫാൻ എന്ന മഹാനവറുകളുടെ തഫ്സീറിന്റെ മുഖദ്ദിമയിൽ പിൽക്കാലത്തുള്ള ഇമാമുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അത്രയും വലിയ ആത്മീയ സാന്നിധ്യത്തിന്റെ ഉടമയായ ഇമാം അഹമ്മദ് റളിയല്ലാഹു ഖാൻ മദീനയിലേക്ക് പുറപ്പെടുമ്പോ നമ്മളെപ്പോലെയല്ല പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടിമുടി അവയവങ്ങളെയും അവസ്ഥകളെയും ഓരോന്നോരോ നിന്നിട്ട് ലാക്കോ സലാം, തങ്ങളെ തങ്ങളുടെ കണ്ണിന് ലക്ഷം സലാം, തങ്ങളുടെ ഇമയ്ക്ക് ലക്ഷം സലാം, തങ്ങളുടെ കാലിന് ലക്ഷം സലാം, അവിടുത്തെ കാഴ്ചയ്ക്ക് ലക്ഷം സലാം, പസീന പെലാക്കോ സലാം, അവിടുത്തെ വിയർപ്പിന് ലക്ഷം സലാം, അവിടുത്തെ വൃഷ്ടിക്ക് ലക്ഷം സലാം. അങ്ങനെ ഓരോരോ അവയവങ്ങളെയും എണ്ണി എണ്ണി ലക്ഷോപലക്ഷം സലാം ചൊല്ലിയിട്ട് മദീനയിലേക്ക് ചെല്ലുന്നു. ലോകത്തിന്റെ നേതാവ് അക്കായ നാംദാർ സർവറെ മദീന സർക്കാരെ ദോയാലം നൂറെ മുജസ്സം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരണീയമായ മുവാജഹത്തുൽ മുശറഫയുടെ മുമ്പിൽ പോയി സലാം അറിയിച്ചിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ നബിയേ, ലോകത്തിന്റെ നേതാവായ ഔദാര്യത്തിന്റെ കേദാരമായ ഓക്കെ ജോദോക്കറം നേശേ ബതഹാ തേരാ ചോദിച്ച ഒരാളെയും കൈമടക്കി അവിടുന്ന് വെറുതെ മടക്കി വിട്ടിട്ടില്ലാത്ത മക്കാലത്തുയില്ലാതീ മുഹമ്മദുർ റസൂലുള്ളാ എന്ന കലിമത്തു ഷഹാദയിൽ മാത്രം മറ്റൊരു ദൈവമില്ല എന്ന നിഷേധവാക്യം പറഞ്ഞു എന്നല്ലാതെ മറ്റൊരു നോർമൽ കേസിലും നിഷേധവാക്യം പറയാത്ത നേതാവ് ഔദാര്യത്തിന്റെ കേദാരമായ മുഹമ്മദുർ റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ പോയി സലാം പറഞ്ഞു. സലാം പറഞ്ഞപ്പോഴോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 1000 തവണ നാട്ടിൽ വെച്ചുകൊണ്ട് സ്വപ്നത്തിൽ കണ്ട ബഹുമാനപ്പെട്ടവർ, പക്ഷേ മദീനയിൽ ചെല്ലുമ്പോ നേരെ ഒന്ന് കാണാനുള്ള അങ്ങേയറ്റത്തെ മാനസികമായ അഭിവാഞ്ച മഹാനവറുകളുടെ ഉള്ളിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണണം എന്ന് പറഞ്ഞാൽ മഹാന്മാരായ ആളുകളുടെ കൽബിന്റെ മറയെന്ന് മാറിയാൽ റസാലി ഇമാം റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിന്റെ തുടക്കത്തിൽ തന്നെ മഹാന്മാരുടെ കൽബുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് നിഴലുകളെല്ലാം മാറിയാൽ ഒരു കണ്ണാടിയിൽ തെളിയുന്നത് പോലെ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളെല്ലാം തെളിയും. അങ്ങനെയുള്ള കൽബിന്റെ ഉടമകളായ മഹാന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അതിന്റെ നേതാവ്. നമ്മുടെ എല്ലാം അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയാം. വറഅജൈബ ആലമിൽ മലകൂതി വസറായിറ നസൂതി വൽ ജബറൂതി ഐനൻ മുദരിസ മസ്ജിദില്ലാഹൂതി സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. മാനവീക മണ്ഡലങ്ങളുടെയും അതുപോലെ തന്നെ ഉപരിലോക മേഖലകളുടെയും എല്ലാ രഹസ്യങ്ങളെയും ഐനൻ മുദരിസ മസ്ജിദില്ലാഹൂതി ഇലാഹിയായ മണ്ഡലങ്ങളിൽ രഹസ്യങ്ങളെ ചർച്ച ചെയ്യുന്നതിന്റെ അധ്യക്ഷരയടക്കം ഉപാസിച്ചെടുത്ത മനസ്സിന്റെ ഉടമയായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മുമ്പിൽ പോയിട്ട് തങ്ങളെയൊന്ന് മറമാറി നേരെ കാണാൻ ഹൃദയത്തിന്റെ അടിത്തട്ടങ്ങ് തുറന്ന് യാചിക്കുമ്പോ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. യാദ് അബ്റോ കർക്ക തളുപ്പോ ബുൽബുലോ ടുക്കട ടുക്കടാ ദാമോഹി ജായേഗാ, അല്ലയോ കൂട്ടിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് അവിടുന്ന് സ്വാതന്ത്ര്യമില്ലാതെ ചിലയ്ക്കുന്ന കുരുവികളെ, നിങ്ങളും ഒരു കാര്യം ചെയ്യണം, നിങ്ങളുടെ സ്വരം റസൂലുള്ള കേട്ടാൽ നിങ്ങളുടെ കൂടുകൾ ചിന്ന ഭിന്നമായി നിങ്ങൾക്ക് വിശാലമായി പറക്കാൻ നിയോഗം ലഭിക്കും. അത് കേവലം കിളികളോട് പറഞ്ഞതല്ല, മഹാന്മാര് പിൽക്കാലത്തതിന് വ്യാഖ്യാനം കൊടുത്തു. അവിടുന്ന് ഹിഡൻ മൈൻഡുമായി കിടക്കുന്ന അല്ലെങ്കിൽ വളരെയേറെ ഇടുങ്ങിയ കാഴ്ചപ്പാടുമായുള്ള ആളുകളെ അത് റസൂലുള്ളാഹിന്റെ അടുക്കലേക്കൊന്ന് തിരിച്ചു വെച്ചാൽ മദീനയിൽ നിന്നുള്ള വെളിച്ചം നിങ്ങളുടെ കൽബിലേക്ക് വന്നാൽ നിങ്ങൾ മണ്ഡലങ്ങളെ കീഴടക്കുന്ന മഹാന്മാരായി മാറും എന്നാണ് അതിന്റെ അർത്ഥമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അങ്ങ് റസൂലുള്ളാഹിനോട് തങ്ങളുടെ മുഖമൊന്ന് കാണണമെന്ന് യാചിച്ച് 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 ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു നിൽക്കുന്നു. പക്ഷേ റസൂലുള്ളാഹിനെ കാണുന്നില്ല. അവിടുന്ന് മദീനയിൽ കിടന്ന് അലയാൻ തുടങ്ങി. മദീനയ്ക്ക് ഹിത്തേ ഖുദാ തുജു കുറക്കേ വരീബോ ഫക്കീറോക്കെ തഹരാനെ വാലേ. മദീനയിലെ മണൽത്തരികളെ, നിങ്ങളവിടുന്ന് പാവപ്പെട്ടവരുടെ അഭയകേന്ദ്രമാണ് എന്ന് പറഞ്ഞ് മദീനയിലെ മണ്ണിനോട് ചുംബനം കൊടുത്ത് അവിടുന്ന് കണ്ണിന് സുറുമയിട്ട് ബഹുമാനപ്പെട്ടവരതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളയിലെ മുമ്പിൽ പോയി വീണ്ടും പറയുന്നു, നബിയേ അരിനി ലിഖാഅക യ റസൂലല്ലാഹ്. അല്ലയോ ഹബീബായ നബിയേ, അവിടുത്തെ ദർശനം എനിക്ക് നൽകണമെന്ന് ഔദാര്യത്തിന്റെ പേരിൽ യാചിച്ച് യാചിച്ച് റൗറത്തുൽ മുഷറഫയുടെ കവാടത്തിൽ നിൽക്കുമ്പോ അതാ തെളിയുന്നു, സാഹിബുൽ വജ്ഹിൽ കഹി ഖതറുസിൽ കഹി വൽ വജ്ഹിൽ ജമീൽ വൽ ഖദ്ദിൽ അസീൽ വൽ സംസമി വസ്സൽസബീൽ ഖാഹിരിൽ മുബാദീൻ മുബീദിൽ കാഫിരീൻ റഹ്മത്തിൽ ലിൽആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുദർശനം അങ്ങ് തെളിയുമ്പോ അവിടുന്ന് വിളിച്ചു പറയുന്നു, നബിയേ തുസിന്ദാനേ വല്ലാ തുസിന്ദാനേ വല്ലാ മേരേ ചശ്മേ ആലം സേ ചുപ് ജാനേ വാലേ. അല്ലയോ ഹബീബായി നബിയേ, ഒരുപാട് അപകടവാദികൾ അവിടുന്ന് മണ്ണോട് മണ്ണായി എന്ന് മലയാളത്തിലടക്കം എഴുതിപ്പോയിട്ടുണ്ട്. അവിടുത്തെയുടെ ശരീരം അവിടുന്ന് മണ്ണായി എന്ന് അപകട വീക്ഷണം പറഞ്ഞവരുണ്ട്. അവിടുന്ന് ഇനി വിളിച്ചാൽ വിളി കേൾക്കുകയില്ലെന്ന് പറഞ്ഞവരുണ്ട്. അല്ല നബിയേ തുസിന്ദാനേ വല്ലാ തുസിന്ദാനേ വല്ലാ. അല്ലാഹുവേ തന്നെ സത്യം, അവിടുന്ന് റൗളയിൽ ജീവിക്കുകയാണ്. ഹയ്യുൻ ഫീ ഖബ്രീ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുത്തെ ആദരണീയമായ ഖബറിടത്തിൽ ജീവിക്കുകയാണ്. അല്ലയോ ഹബീബായ നബിയേ, പാപിയായ എനിക്ക് പോലും അവിടുത്തെ ഖബറിൽ നിന്ന് ദർശനം നൽകിയ ലോകത്തിന്റെ നേതാവായ നബിയേ തുസിന്ദാനേ വല്ലാ തുസിന്ദാനേ വല്ലാ. വഹാദി ജഹന്നം കേക്കുന്താ ഹേ വല്ലാ. അല്ലയോ ഹബീബായ നബിയേ, അവിടുന്ന് റൗളയിൽ ജീവിക്കുകയാണ്. ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളുടെയും നീക്കുപോക്കുകൾ അറിഞ്ഞ് സന്തോഷിക്കുമ്പോ അള്ളാഹുവിനോട് തുടിയർപ്പിച്ചുകൊണ്ടും ആരുടെയെങ്കിലും ദുഃഖവാർത്ത അറിയുമ്പോഴും തെറ്റുകൾ കാണുമ്പോഴും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടും അമാനായി കിടക്കുന്ന നബിയേ, അവിടുന്ന് ഖബറിൽ ജീവിക്കുകയല്ല മണ്ണായി പോയി എന്ന് പറയുന്ന ബിദ്അത്തുകാരൻ നരകമല്ലാതെ എന്ത് കിട്ടാനാണ്? യാ റസൂലല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് വിളിച്ചുകൊണ്ട് പറയുമ്പോ ബഹുമാനപ്പെട്ടവരുടെ ദർശനം കുറച്ചു ദിവസം മുടങ്ങിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നില്ല. മഹാന്മാർക്ക് ഭ്രാന്ത് പിടിക്കാൻ പിന്നെ വേറെ എവിടെങ്കിലും പോണോ? ഇടയ്ക്കിടെ കാണുന്ന റസൂലുള്ളാനെ കാണാതെ വിഷമിക്കുമ്പോ ആളുകളുടെ കൽബ് നൊമ്പരപ്പെടുകയല്ലാതെ എവിടെ എത്താനാണ്? അങ്ങനെ ബഹുമാനപ്പെട്ടവർ കാണുന്നില്ല. അപ്പൊ ആളുകൾക്ക് വലിയ വിഷമമാണ്. മൊഹിദ്ദീങ്ങൾക്ക് നമ്മൾ ചില ആളുകൾ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മജ്‌ലിസ് കേൾക്കുമ്പോഴും നേരിട്ടും അല്ലാതെയും ഒക്കെ അന്വേഷിച്ചിട്ടുണ്ട്, എനിക്ക് മഹബ്ബത്ത് കിട്ടാൻ എന്താണ് മാർഗം, എനിക്ക് റസൂലുള്ളാഹിനെ കാണാൻ എന്താണ് മാർഗം, എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേറാൻ എന്താണ് മാർഗം? അതിനൊന്നാമതായി നമുക്ക് റസൂലുള്ളാഹി തങ്ങൾക്ക് തൃപ്തിപ്പെട്ട ഒരു ശരീരം നമുക്കുണ്ടാകണം.